Praise the Lord. Partakers of the divine nature. ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികൾ, അവരുടെ പ്രത്യേകത എന്തെന്ന് ഇന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അതിനായി 2 പത്രോസ് 1:4 ശ്രദ്ധിക്കുക. 2 പത്രോസ് 1:4. അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തുമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരുക. ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളായിത്തീരുന്നത് എപ്രകാരമെന്ന് ലേഖനകർത്താവായ പത്രോസ് തന്റെ ജീവിതം, ഒരു വ്യക്തി ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളിയാകുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നു. യേശു പത്രോസിനെ തന്റെ വേലയ്ക്കായി, അതായത് മനുഷ്യരെ പിടിക്കുക എന്ന വേലയ്ക്കായി വിളിക്കുമ്പോൾ പരമ്പരാഗത തൊഴിലുപയോഗിച്ച് അദ്ദേഹം ഇറങ്ങിപ്പുറപ്പെട്ടു. പാപപങ്കിലമായ പഴയ പ്രകൃതി വിട്ടു എങ്കിലും അലസനും ധൃതിക്കാരനും പ്രാർത്ഥിക്കേണ്ട അവസരങ്ങൾ യേശു ആവശ്യപ്പെട്ട വ്യഥയുടെ നാഴികകളിൽ പോലും ഉറക്കത്തിനായി ഉപയോഗിക്കുകയാണ് പത്രോസ് ചെയ്തത്. എങ്കിലും അവൻ ധീരനായിരുന്നു. എന്നാൽ എപ്പോൾ പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചുവോ അന്നു മുതൽ അവന്റെ ജീവിതം അടിമുടി മാറി. പത്രോസ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീർന്നു. പ്രിയരെ, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണമെങ്കിൽ ആദ്യം നാം പ്രാപിക്കേണ്ടത് പരിശുദ്ധാത്മ സ്നാനമത്രേ. ദിവ്യ സ്വഭാവത്തോട് കൂട്ടാളികളാകേണ്ടവർ ലോകമോഹത്താലുള്ള നാശം വിട്ടൊഴിയേണ്ടത് അവശ്യ ഘടകമാണ്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും ഉപേക്ഷിക്കണമെങ്കിൽ വിളിച്ചവനെ പൂർണ്ണമായി വിശ്വസിക്കണം. വിളിച്ചവനെ പൂർണ്ണമായി വിശ്വസിക്കുക. അപ്പോൾ വിശ്വാസം എങ്ങനെയുണ്ടാകും? റോമർ 10:17 പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നുവെന്ന്. വചനം കേട്ടനുസരിക്കുന്നതാണ് അനുഗ്രഹത്തിന് നിദാനം. യഹോവയുടെ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുന്നവന് പരിജ്ഞാനവും വിവേകവും ലഭിക്കുന്നു. പരിജ്ഞാനം പ്രാപിച്ചവർ പാപത്തിൽ മരിച്ചവരായി ഇരിക്കാതെ ക്രിസ്തുവിനോടൊപ്പം പുനരുത്ഥാനം പ്രാപിച്ച് നിത്യജീവന് അവകാശികളായിത്തീരുന്നു. മരിച്ചു നാറ്റം വെച്ച ലാസറിനോട് പുറത്തു വരുവാൻ യേശു ഉറക്കെ പറഞ്ഞപ്പോൾ അവൻ പുറത്തു വന്നു. കെട്ടുകൾ അഴിച്ചപ്പോൾ ശ്മശാനം വിട്ട ലാസറിനെ പോലെ നിർജീവ പ്രവൃത്തികളുടെ കെട്ടുകൾ വിട്ട് ക്രിസ്തുവിനോടൊപ്പം പന്തിയിലിരിക്കുന്നവരാകുവാൻ നമുക്കും ആഗ്രഹമില്ലേ? അങ്ങനെയുള്ളവർക്ക് ആത്മീക വളർച്ചയ്ക്ക് അഥവാ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ക്രിസ്തു നൽകുന്നു. അവനിൽ നാം പരിപൂർണരാകുന്നു. ഭക്തിമാർഗം മൂലം ജീവൻ പ്രാപിക്കുന്നില്ല. ഈ മാർഗവുമായി വരുന്ന ദുരുപദേഷ്ടാക്കളെ നിങ്ങൾ സൂക്ഷിക്കണം. ജീവൻ പ്രാപിച്ച് ഭക്തിയിൽ ജീവിക്കുകയാണ് ആവശ്യം. ഒരിക്കൽ കൂടെ, ജീവൻ പ്രാപിച്ചിട്ട് ഭക്തിയിൽ ജീവിക്കുകയാണ് ആവശ്യം. ഈ ജീവനാണ് രക്ഷിക്കപ്പെട്ടവർക്ക് ലഭ്യമാകുന്ന നിത്യജീവൻ. ദൈവവചനം പറയുന്നത്, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. വിശ്വാസം, പരിജ്ഞാനം, ജീവനും ഭക്തിക്കും വേണ്ടിയത്, ഇവ അവൻ നമുക്ക് ദാനമായി തന്നത്. അവന്റെ ദിവ്യശക്തി എന്നിവ ഒരു വ്യക്തി മനസ്സിലാക്കിയാൽ അയാൾ വീണ്ടും ജനനത്തിന്റെ വിജയത്തിലേക്കുള്ള പാതയിലായി കഴിഞ്ഞു. വിശ്വാസം, പരിജ്ഞാനം, ജീവനും ഭക്തിക്കും വേണ്ടിയത്, അവൻ നമുക്ക് ദാനമായി തന്നത്. അവന്റെ ദിവ്യശക്തി എന്നിവ ഒരു വ്യക്തി മനസ്സിലാക്കിയാൽ അയാൾ വീണ്ടും ജനനത്തിന്റെ വിജയത്തിലേക്കുള്ള പാതയിലായി കഴിഞ്ഞു. വീണ്ടും ജനനം ആത്മീയ ജീവിതത്തിന്റെ ആരംഭം മാത്രമാണ്. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീർന്നാൽ മാത്രം പോരാ, ആ സ്വഭാവം നമ്മിൽ വളർത്തിയെടുക്കുകയും വേണം. പ്രായോഗിക ജീവിതത്തിൽ ഈ വളർച്ചയ്ക്കാവശ്യമായ എട്ട് ഗുണങ്ങളെ പത്രോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രായോഗിക ജീവിതത്തിൽ ഈ വളർച്ചയ്ക്ക് ആവശ്യമായ എട്ട് ഗുണങ്ങൾ. ഇവ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്കുള്ള പാതയെന്ന് ടോം വെസ്റ്റ്വുഡും സൽഗുണങ്ങളുടെ ഒരു ഗോവേണിയെന്ന് വില്യം ബാർക്ലേയും പറയുന്നു. ആ അഷ്ടഗുണങ്ങൾ ഏതെല്ലാം, അതായത് ആ എട്ട് ഗുണങ്ങൾ ഏതെല്ലാം? ഒന്ന്, വിശ്വാസം അല്ലെങ്കിൽ ഫെയ്ത്ത്. രണ്ട്, വീര്യം അല്ലെങ്കിൽ വെർച്യു. മൂന്ന്, പരിജ്ഞാനം അഥവാ നോളജ്. നാല്, ഇന്ദ്രിയ ജയം അഥവാ സെൽഫ് കൺട്രോൾ. അഞ്ച്, സ്ഥിരത അഥവാ പേഷ്യൻസ്. ആറ്, ഭക്തി ഗോഡ്ലിനെസ്. ഏഴ്, സഹോദരപ്രീതി അഥവാ ബ്രദർലി കൈൻഡ്നസ്. എട്ട്, സ്നേഹം അഗപ്പേ. വിശ്വാസം, വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയജയം, സ്ഥിരത, ഭക്തി, സഹോദരപ്രീതി, സ്നേഹം. ഇതിൽ സഹോദരപ്രീതിയും സ്നേഹവും മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ പ്രകടമാക്കേണ്ടതാണ്. ഈ ഗുണങ്ങളില്ലാത്തവർ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാകാത്തവരാണ്. ഇവർ കുരുടരും ഹ്രസ്വദൃഷ്ടിയുള്ളവരും തങ്ങളുടെ മുമ്പിലുള്ള പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവരുമത്രേ. ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളാകുന്നവർക്ക് ആത്മീയ വളർച്ചയ്ക്കാവശ്യമായ വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ വലിയവനായ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളാകേണ്ടവർക്ക് ആത്മീയ വളർച്ചയ്ക്കാവശ്യമായ വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ വലിയവനായ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അവ: ഒന്നാമതായി, വിലയേറിയ വിശ്വാസം. രണ്ട് പത്രോസ് ഒന്നിന്റെ ഒന്ന്. വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തം. രണ്ട് പത്രോസ് ഒന്നിന്റെ നാല്. വിലയേറിയ രക്തം. ഒന്ന് പത്രോസ് ഒന്നിന്റെ പത്തൊമ്പത്. വിലയേറിയ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ല്. ഒന്ന് പത്രോസ് രണ്ടിന്റെ നാല്. വിലയേറിയ രക്ഷകൻ. ഒന്ന് പത്രോസ് ഒന്നിന്റെ പത്തൊമ്പത്. ഇവയാണ് വാഗ്ദത്തം തന്നവൻ വിശ്വസ്തനത്രേ. അതിനാൽ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കി അതിനെ ഉറപ്പുവരുത്തുന്നവരാക്കി തീർക്കുക. വാഗ്ദത്തം തന്നവൻ വിശ്വസ്തനത്രേ. അവൻ വാക്ക് മാറാത്തവനാണ്. അതിനാൽ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കി അതിനെ ഉറപ്പിക്കുന്നവരായിത്തീരുക. വീണ്ടും ജനിച്ചവരുടെ ജീവിതശൈലിയും അവരിൽ അന്തർലീനമായിരിക്കുന്ന ദിവ്യ സ്വഭാവത്തിന് അനുയോജ്യരായിരിക്കാൻ ദൈവീക കൃപ ഒഴുകി വരുന്ന ചാനലുകളായി മാറുവാൻ ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനുള്ള അഷ്ടഗുണങ്ങളായ വിശ്വാസം, വീര്യം, പരിജ്ഞാനം, ഇന്ദ്രജയം, സ്ഥിരത, സഹോദരപ്രീതി, സ്നേഹം, ഫെയ്ത്ത്, വെർച്യു, നോളജ്, സെൽഫ് കൺട്രോൾ, പേഷ്യൻസ്, ഗോഡ്ലിനെസ്, ബ്രദർലി കൈൻഡ്നസ്, അഗപ്പേ. ഈ അഷ്ടഗുണങ്ങളുള്ളവരായി ആ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളായി തീരുവാൻ ലോകമോഹത്തെ വിട്ട്, ആ നാശം വിട്ടൊഴിഞ്ഞ് ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ, പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഡിവൈൻ നേച്ചർ ആകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ ചിന്ത ഞങ്ങളുടെ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ bible.study.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു.